Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, we are about to listen Keno Upanishad, presented by Swami Nirmalananda Giri. Thank you. Om Namah Shivaya.
മാറിക്കൊണ്ടിരിക്കുന്ന അറിവിൽ മാറാത്ത അറിവ് എന്ന് പറയുമ്പോൾ അവിടെ ഈ മാറിക്കൊണ്ടിരിക്കുന്ന അറിവിനെ പാടെ നിഷേധിക്കുകയല്ല അല്ല ഉദ്ദേശിക്കുന്നു. അവിടെ നിഷേധാർത്ഥമല്ല. എന്തുകൊണ്ട്? മാറിക്കൊണ്ടിരിക്കുന്ന അറിവിൽ മാറാത്ത അറിവ് എന്ന് പറയുമ്പോൾ ആ അറിവിന്റെ ആത്മാവിനെ ബോധിപ്പിക്കുകയാണ്, ആ അറിവിന്റെ സ്വരൂപത്തെ ബോധിപ്പിക്കുകയാണ്. ഒന്നിന്റെ സ്വരൂപത്തെ ബോധിപ്പിക്കുമ്പോൾ അതിനെ നിഷേധിച്ചിട്ട് അത് ബോധിപ്പിക്കാൻ സാധ്യമല്ല, പാടെ നിഷേധിച്ചിട്ട് സാധ്യമല്ല. പിന്നെന്താ നിഷേധിക്കുന്നത്? അതിനെ സംബന്ധിച്ച് എന്തൊക്കെയോ കൽപ്പനകൾ വന്നുപോയി അതിന്റെ വാസ്തവ സ്വരൂപത്തെ സംബന്ധിച്ച്. രജ്ജുവിനെ കുറിച്ച് എന്തൊക്കെയോ കൽപ്പനകൾ വന്നു, അത് എങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് സംഭവിച്ചു എന്നൊന്നും അന്വേഷിച്ചിട്ട് കാര്യമില്ല. എങ്ങനെയൊക്കെ സംഭവിച്ചു പോയി കൽപ്പനകൾ, ആ കൽപ്പനകളെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ ആ രജ്ജുവിനെ രജ്ജുവായി വെളിപ്പെടുത്തുക എന്നുള്ളതേ ഉള്ളൂ. അതുപോലെ നാനാ അറിവുകൾ, അതിനെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ആ നാനാ അറിവുകളെ തന്നെ വെളിപ്പെടുത്തുകയാണ്. നാനാ അറിവുകളുടെ തന്നെ വാസ്തവ സ്വരൂപം, അതിന്റെ നിജസ്ഥിതി വെളിപ്പെടുത്തുകയാണ്. അത് മറ്റേതെങ്കിലും ഒരു അറിവ് കൊണ്ടുവന്നിട്ടല്ല, പുതിയൊരു അറിവിനെ സൃഷ്ടിച്ചിട്ടില്ല. അതുകൊണ്ട് ഇവിടെ ആത്മാവ്, പ്രത്യേകാത്മാവ് സർവപ്രത്യദർശിയായിരിക്കുന്നു, പ്രത്യേകാത്മാവായിരിക്കുന്നു എന്നെല്ലാം പറയുമ്പോൾ ആത്മാവിനെ സംബന്ധിച്ചൊരു പുതിയ അറിവിനെ കൊണ്ടുവന്ന് ആ അറിവിൽ ആത്മാവ് വെളിപ്പെടുകയല്ല. അതാണ് പറഞ്ഞത്. എന്താണ് ഇത് ഞാൻ വ്യാഖ്യാനിച്ചത് തന്നെയാണ് ഇതിന്റെ താല്പര്യം. മറ്റൊരു തരത്തിലും സ്വസംവേദ്യത, പരസംവേദ്യത ഇതൊന്നും ഇവിടെ ആവശ്യമുള്ള കാര്യമല്ല. ആത്മാവ് ഈ മാറിക്കൊണ്ടിരിക്കുന്ന അറിവിന്റെ പ്രത്യേക സ്വരൂപമായി സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതല്ല, സർവ്വറിവുകളുടെയും സർവ്വവിഷയങ്ങളുടെയും എന്തെല്ലാം ഇവിടെ അനുഭവപ്പെടുന്നുണ്ടോ അതിന്റെ എല്ലാം വാസ്തവ സ്വരൂപമായി സ്ഥിതി ചെയ്യുന്നു. അറിവിന്റെ ഈ മാറിക്കൊണ്ടിരിക്കുന്ന അറിവുകളുടെ വാസ്തവ സ്വരൂപമായി സ്ഥിതി ചെയ്യുന്നു, അതുകൊണ്ട് അതിന് അറിവെന്ന് പറയുന്നു. ഈ അനുഭവപ്പെടുന്ന സർവവിഷയങ്ങളുടെയും വാസ്തവ സ്വരൂപമായി അത് സ്ഥിതി ചെയ്യുന്നതുകൊണ്ടാണ് അതിനെ സത് എന്ന് പറയുന്നത്. സത്തായും ചിത്തായും പരമാർത്ഥമായിരിക്കുന്നത് അതാണ്. എന്തിനെ നമ്മൾ നിഷേധിക്കുന്നു? അതിന്റെ ആത്മാവായിരിക്കുന്നു, അതാണ് പറഞ്ഞു വരുന്നത്. നേതി നേതി എന്ന് പറഞ്ഞു നിങ്ങൾ എന്തിനു നിഷേധിക്കുന്നു, അതായിരിക്കുന്നതാണ് ആത്മാവ്. പറയാറുണ്ടെന്നാണ് ഈ ശരീരമല്ല എന്ന് പറഞ്ഞ് നമ്മൾ നിഷേധിക്കും ശരീരമല്ല ആത്മാവ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ വരും എന്താണ്? ശരീരത്തിനപ്പുറമുള്ള എന്തോ ഒന്ന്, മനസ്സല്ല ആത്മാവ്, മനസ്സിനപ്പുറമുള്ള എന്തോ ഒന്ന്, ഇങ്ങനെ നമ്മുടെ മനസ്സ് ചിന്ത പോകും. ശരീരമല്ല ആത്മാവെന്ന് നിഷേധിക്കുന്നത് എന്തിനു വേണ്ടി? അതാണ് ശരീരമായിരിക്കുന്നത് എന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയാണ്. ശരീരമല്ല എന്ന് നിഷേധിക്കുമ്പോൾ ഏതൊന്നാണോ ശരീരമായിരിക്കുന്നതെന്ന് ബോധിപ്പിക്കുകയാണ്. ശരീരത്തിന്റെ പ്രത്യേക സ്വരൂപമായിരിക്കുന്നത് ഏതാണോ ശരീരമായി അനുഭവപ്പെടുന്നത്, മനസ്സല്ല ആത്മാവ് എന്ന് പറയുമ്പോൾ എന്താണോ മനസ്സെന്ന് പറയുന്ന ഒരു വസ്തുവിനെ പാടെ മാറ്റി മനസ്സിനപ്പുറം ഇരിക്കുന്ന ഒന്ന് അങ്ങനെയല്ല, ഏതാണോ മനസ്സായിരിക്കുന്നത് അതുകൊണ്ട് പറയുന്നത് മനസ്സിന്റെ പ്രത്യേക ആയിരിക്കുന്നത്, ഇന്ദ്രിയങ്ങളുടെ പ്രത്യേക ആയിരിക്കുന്നത്, നിഷേധങ്ങളുടെ എല്ലാം സ്വരൂപമായിരിക്കുന്നത് എന്ന് പറയുമ്പോൾ എന്തായി? ഒന്നിനെ നിഷേധിച്ചാലും നമുക്ക് നിഷേധിക്കാൻ കഴിയാത്തതായിരിക്കുന്നത്, അതാണ് ആത്മാവ്. അതുകൊണ്ടാണ് അതിന് സർവാധാരം, സർവാധിഷ്ഠാനം, പ്രത്യക്ഷരൂപം, സർവാന്തരം എന്നെല്ലാം വിശേഷിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രതിബോധം എന്നുള്ളതിന് ആ രീതിയിൽ തന്നെ മനസ്സിലാക്കണം, മറ്റൊരു തരത്തിലും അതിനെ ഗ്രഹിക്കരുത് എന്ന് പറയുന്നു. ഇവിടെ പറയുമ്പോൾ പ്രത്യേകിച്ച് ആ നിഷേധത്തിന്റെ താല്പര്യം എന്താണ് എന്ന് പറയുകയാണ്. ആത്മാവിനെ കുറിച്ച് ശ്രുതി അല്ലെങ്കിൽ ആചാര്യൻ എങ്ങനെയെല്ലാം വെളിപ്പെടുത്തിയാൽ കേൾക്കുന്നവനായിട്ട് അവന്റെ സംസ്കാരം അനുസരിച്ച് അതിനെ ഗ്രഹിക്കത്തുള്ളൂ. ഓരോരുത്തരെ സംബന്ധിച്ച് അവരോർ ഗ്രഹിച്ചിരിക്കുന്ന അവരെ സംബന്ധിച്ച് വലുത്, അതാണ് അവന്റെ ആത്മാവ്. അവരുടെ നാനാപക്ഷങ്ങൾ വരുന്നു. നേരത്തെ താർക്കികന്മാരുടെ പക്ഷം പറഞ്ഞു, അടുത്ത ബൗദ്ധപക്ഷം പറയുന്നു. ബൗദ്ധൻ ഭാഷ്യകാരൻ സർവത്ര പറയുന്നതാണ് ബൗദ്ധൻ, ബുദ്ധന്റെ അനുയായികൾ. ബുദ്ധൻ എന്താണ് വെളിപ്പെടുത്തിയത്, അത് അനുയായികൾ എങ്ങനെ ഗ്രഹിച്ചോ അതനുസരിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ബൗദ്ധന്മാരെ കുറിച്ചതാണ്. ബുദ്ധൻ എങ്ങനെ വെളിപ്പെടുത്തിയാലും ശരി, ബൗദ്ധന്മാർ ഗ്രഹിക്കുന്നത് അവരവരുടെ സംസ്കാരം അനുസരിച്ചായിരിക്കും. അതായിരിക്കും അവർ പ്രചരിപ്പിക്കുന്നത്. അതാണ് ബുദ്ധന്റെ സിദ്ധാന്തമായി പിൽക്കാലത്തറിയുന്നത്. അതുകൊണ്ട് ആ ബൗദ്ധപക്ഷത്തിൽ എന്താണ് സ്വസംവേദ്യതായ, അവിടെ സ്വസംവേദ്യത അംഗീകരിക്കുന്നുണ്ട്. ഞാനും ജ്ഞാനത്തെ അറിയുന്നു എന്ന് ബൗദ്ധന്മാർ പറയുന്നു. അതിനി ബുദ്ധന്റെ അഭിപ്രായത്തെ ഇവിടെ ഇപ്പോൾ ഭാഷകാരൻ പറഞ്ഞതുപോലെയും വ്യാഖ്യാനിക്കാം. അദ്വൈതവാദി എന്ന് ബുദ്ധനെ പറയുന്നു. ബുദ്ധന്റെ അഭിപ്രായം എന്താണെന്ന് ഇവിടെ തീരുമാനിച്ചത് ബൗദ്ധന്മാരാണ്, അനുയായികളാണ്. അവർ പറഞ്ഞു എന്താണത്, സ്വസംവേദ്യമാണെന്ന് പറഞ്ഞു. ഭാഷ്യകാരൻ തന്നെ അദ്വൈതത്തെ വെളിപ്പെടുത്തുന്നതിന് ഭാഷ്യത്തെ രചിച്ചു. ആ ഭാഷ്യത്തിന് അനേക വ്യാഖ്യാനങ്ങളുണ്ടായി. ഓരോരുത്തരും അതിൽ അവരവരുടേതായ കാഴ്ചപ്പാടുകളെ കൊണ്ടുവന്നു. അതുപോലെ ബുദ്ധനെ സംബന്ധിച്ച് സംഭവിച്ചു. അനുയായികൾ പല കാഴ്ചപ്പാടുകളും, അതാണ് പരസ്പര വിരുദ്ധമായ ശൂന്യവാദവും ക്ഷണിക വിജ്ഞാനവാദവും പലതും വന്നത്. അതുകൊണ്ട് ആ പക്ഷങ്ങളിൽ വിജ്ഞാനവാദം അനുസരിച്ച് നോക്കുകയാണെങ്കിലോ അവിടെ സ്വസംവേദ്യത, ജ്ഞാനം ജ്ഞാനത്തെ അറിയുന്നു, ജ്ഞാനം ക്ഷണികമാണ്, ക്ഷണികമാണെങ്കിലും പൂർവ്വജ്ഞാനം ഉത്തരജ്ഞാനത്തെ ഗ്രഹിക്കുന്നു, ഉത്തരജ്ഞാനം പൂർവ്വജ്ഞാനത്തെ ഗ്രഹിക്കുന്നു എന്നെല്ലാം പറയാം. പക്ഷേ സ്വസംവേദ്യം സ്വീകരിച്ചു കഴിഞ്ഞാൽ ക്ഷണഭംഗുരത്വം നിരാത്മകത്വന്റെ വിജ്ഞാന ജ്ഞാനം ക്ഷണഭംഗുരമാവും. ഒരു ക്ഷണത്തിലുണ്ടാകുന്നു, അടുത്ത ക്ഷണത്തിൽ നശിച്ചു പോകുന്നു, നിരാത്മകമാവും, അത് ശൂന്യതയിലേക്ക് നയിക്കും. ദോഷങ്ങളുണ്ടെന്ന് അത് സ്വീകരിക്കാൻ വയ്യ. നിരാത്മകത്വം അത് നിർവചിച്ചാൽ ആത്മാവിലെത്തിച്ചേരും. അതല്ലാതെ നിരാത്മകത എന്ന് പറയുന്നതിന് അർത്ഥമില്ല. ആത്മാവിനെ നിഷേധിക്കുക അത് സാധ്യമല്ല. അദ്വൈതി നേതി നേതി എന്ന് പറഞ്ഞ് നിഷേധിക്കുമ്പോൾ ആ നിഷേധത്തിലൂടെ ആത്മാവിനെ അംഗീകരിക്കുകയാണ്. ആ നിഷേധത്തിലൂടെ ആത്മാവിനെ നിഷേധിച്ചു കഴിഞ്ഞാൽ നിഷേധത്തിന് അർത്ഥമില്ലാതെ കൽപ്പനയ്ക്ക് പോലും അതീതമായി പോകും. വിജ്ഞാനത്തെ സംബന്ധിച്ച് അത് സാധ്യമല്ല. നഹി വിജ്ഞാതു വിജ്ഞാദേഹേ വിപരിലോകോ വിദ്യതേ അവിനാശിത്വ ശ്രുതി പറയും. ഈ വിജ്ഞാതാവ് നമ്മൾ ഈ എല്ലാത്തിനെയും അറിയുന്ന അറിവ്, ഇനി ആ എല്ലാ അറിവുകളെയും അറിയുന്ന അറിവ്, ഉള്ളിൽ സദാ പ്രകാശിക്കുന്ന അറിവ്, അതിന്റെ വിജ്ഞാതി, അതിന്റെ ആത്മാവ്, അതിന്റെ സ്വരൂപം, അതിന് വിപരലോകം, അതിനൊരു മാറ്റം സംഭവിക്കുന്നില്ല, അവിനാശിയാണ്. സർവനിഷേധങ്ങളെയും നിങ്ങൾ അറിവുകൊണ്ട് ഗ്രഹിക്കുന്നു, സർവശൂന്യതയും അറിവ് ഗ്രഹിക്കുന്നു. അറിവിനെങ്ങനെ ശൂന്യത സംഭവിക്കും? എങ്ങനെ ഒന്നിന്റെ ആത്മാവിനെ നിഷേധിക്കാൻ കഴിയും? ഒന്നിന്റെ സ്വരൂപത്തെ എങ്ങനെ നിഷേധിക്കാൻ കഴിയും? അങ്ങനെ നിഷേധിച്ചാൽ ആ നിഷേധം അവസാനം തന്നെ എത്തിച്ചേരും. തനിക്കെങ്ങനെ തന്നെ നിഷേധിക്കാൻ കഴിയും? കാരണം താൻ നിലനിൽക്കുന്നതുകൊണ്ടാണ് തനിക്ക് നിഷേധിക്കാൻ കഴിയുന്നത് എന്തിനെയെങ്കിലും, അല്ലെങ്കിൽ സർവത്തെയും നിഷേധിക്കാൻ കഴിയുന്നു. സർവത്തെയും നിഷേധിക്കുന്ന തന്നെ നിഷേധിച്ചാൽ അത് ആരാ നിഷേധിക്കുന്നത്? അത് സാധ്യമല്ല, അവിനാശിയാണ്. അതുകൊണ്ട് സർവശൂന്യത എന്ന് പറഞ്ഞാൽ അത് അസ്തിത്വത്തിൽ ചെന്നേക്കും. സർവശൂന്യതയെയും നിലനിർത്തുന്ന അസ്തിത്വം അത് അറിവിലെത്തിച്ചേരും. സർവശൂന്യതയെയും വിഷയമാക്കുന്ന അശൂന്യതയുടെ ആത്മാവ് ആയ അറിവ് അത് അറിവിലെത്തിച്ചേരും. അതിന് നിഷേധിക്കാൻ സാധ്യമല്ല. നിത്യം വിഭും സർവഗതം, അതുകൊണ്ടാണ് അതിന് നിത്യമാണ് വിഭുവാണ്, സർവത്ര അനുസ്യൂതമായിരിക്കുന്നത്, സർവാന്തരമായിരിക്കുന്നത്. സവാവേശ മഹാൻ അജ ആത്മ അജരോ അമരോ അമൃതോ അഭയ ഇത്യാദ്യ ശ്രുതയോ ബാധ്യേരൻ. സവാവേശ മഹാൻ അജ ആത്മ, ഈ മഹാനായിരിക്കുന്ന ആത്മാവ്, സർവവ്യാപിയായിരിക്കുന്ന ആത്മാവ്, അതെന്താണ്? അജരനാണ്, ഇവിടെ ജീർണതയില്ല. അമരനാണ്, അതിന് ക്ഷയം സംഭവിക്കുന്നില്ല. അമൃതമാണ്, മരണം സംഭവിക്കുന്നില്ല, നിത്യമായി തന്നെ ഇരിക്കുന്നു. അഭയമാണ്, അവിടെ യാതൊരു വികല്പങ്ങൾക്കും നിലനിൽപ്പില്ല. ഭയ സമ്പാദികളൊന്നും അവിടെ ഇല്ല. അതെല്ലാം തന്നിൽ അനുഭവപ്പെടുന്നുണ്ട്, പക്ഷേ അതൊന്നും മഹാനായിരിക്കുന്ന അജനായിരിക്കുന്ന സ്വസ്വരൂപത്തിലല്ല. എന്നാണ് ശ്രുതി പറഞ്ഞ ഇത്യാദ്യ ശ്രുതയോ ബാധ്യരൻ. ഈ ശ്രുതിക്കെല്ലാം ബാധ വരും. ശ്രുതി ബാധിച്ചോട്ടെ എന്താ എന്ന് പോയി. ശ്രുതി ബാധിച്ചാൽ എന്താ തകരാറ്? മുമ്പ് പറഞ്ഞ തകരാറുകളെല്ലാം വരും. ശ്രുതിയെ നിഷേധിച്ചാൽ ആത്മാവിനെ നിഷേധിക്കേണ്ടി വരും. സ്വയം താൻ തന്നെ നിഷേധിച്ചു കഴിഞ്ഞാൽ ആ നിഷേധത്തിന് അർത്ഥമില്ലാതെ വരും. ശ്രുതിയെ ബാധിച്ചു കഴിഞ്ഞാൽ ആ ബാധയ്ക്ക് അർത്ഥമില്ലാതെ വരും. അതാണ് അതിന്റെ ദോഷം. അർത്ഥമില്ലാത്ത വാക്ക് പറയുന്നു എന്ന് വരും, അതാരും ചെവിക്കൊള്ളത്തില്ല. അതാണ് ശ്രുതിയെ ബാധിച്ചാൽ വരുന്ന ദോഷം. എന്തുകൊണ്ട്? ശ്രുതി സത്യത്തെ വെളിപ്പെടുത്തുകയാണ്. ശ്രുതിയെ നിഷേധിക്കുക എന്ന് പറയുമ്പോൾ സത്യത്തെ നിഷേധിക്കുകയാണ്. സത്യത്തെ നിഷേധിച്ചാൽ ആ വാക്കിന് എന്താ അർത്ഥമുള്ളത്? അതിനർത്ഥമില്ല. ശ്രുതി ബാധിക്കും എന്ന് പറയുന്ന ദോഷം, പിന്നെ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അതൊരാൾ പറയുകയാണ്, എന്താണ്, ഞാൻ ഇല്ല, ഞാൻ നിലനിൽക്കുന്നില്ല, എന്നാൽ നമുക്ക് എന്നെ കുറിച്ച് ചർച്ച ചെയ്യാമെന്ന് പറയുന്ന പോലെയാണ്. പിന്നെ ആ ചർച്ചയ്ക്ക് അർത്ഥമില്ല. അവിടെ ചിന്തയ്ക്ക് വാക്കിനും വിലയില്ലാതെ വരും. അത് നിഷ്പ്രയോജനമാണ്. അതുകൊണ്ട് ശ്രുതി ബാധിക്കാൻ പാടില്ല. സത്യത്തിന്റെ വെളിപ്പെടലാണ്. സത്യം സ്വയം വെളിപ്പെടുന്നതാണ്. അതിനാർക്കും നിഷേധിക്കാൻ സാധ്യമല്ല. തന്നെ നിഷേധിക്കാൻ കഴിയാത്തതുകൊണ്ട് അതുകൊണ്ടാണ് ഭാഷ്യകാരൻ അതിന് പ്രാധാന്യം കൊടുക്കുന്നത്. ശ്രുതി ബാധിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് നിരാത്മവാദം, ശൂന്യവാദം, അതെല്ലാം വെറും കൽപ്പനകൾ മാത്രം. സത്യത്തിൽ നിന്നുകൊണ്ട് അസത്യത്തെക്കുറിച്ചുള്ള കൽപ്പനകൾ, ആ കൽപ്പനകളിലെല്ലാം, ആ കൽപ്പനകൾക്കെല്ലാം പ്രത്യേക സ്വരൂപമായിരിക്കുന്ന അതിനാണ് ഉടാത്മാവെന്ന് പറയുന്നു. ആ പ്രത്യേക സ്വരൂപത്തിലാണ് ഈ കൽപ്പനകളെല്ലാം നിലനിൽക്കുന്നത് എന്നാണ് ശ്രുതി പറയുന്നത്. അതിനെ ആർക്കും എങ്ങനെ നിഷേധിക്കാൻ കഴിയും? അതിനെ നിഷേധിച്ചാൽ തന്നെ നിഷേധിക്കലാവും. തന്നെ നിഷേധിച്ചിട്ട് എന്താ പ്രയോജനം? അതുകൊണ്ട് വിശേഷിച്ചൊന്നും ശ്രദ്ധിക്കുന്നില്ലല്ലോ. അത് യുക്തിയുക്തമായ, അനുഭവയുക്തമായ ഒരു ചർച്ചയാകത്തില്ല. അതുകൊണ്ട് ശ്രുതിയെ നിഷേധിക്കുന്ന പാഴ്മയിലേക്ക് ഒരുങ്ങണ്ട എന്നാ പറയുന്നു. പിന്നെ ശ്രുതി അംഗീകരിച്ചുള്ള ചർച്ചകളാണെങ്കിൽ വീണ്ടും, അതാണെങ്കിൽ വീണ്ടും ആകാം. അതാണ് അടുത്ത് പറയുന്നത്, ഈ പുനഃ പ്രതിബോധ ശബ്ദേന നിർനിമിത്തോ ബോധ പ്രതിബോധോ യഥാസുപ്തസി ഇത്യർത്ഥം പരികൽപ്പയന്തി. ഇനി ചിലട്ട് അങ്ങനെ പറയുന്നു, നിർനിമിത്തമായ ബോധം പ്രതിബോധം യഥാസുപ്തസ്യ സുപ്തന്റെ ബോധം പോലെ അങ്ങനെ പറയുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ ജാഗ്രത്തിലെ ബോധം അല്ല, സുപ്തിയിലെ ബോധമാണ് ആത്മാവ്, അങ്ങനെ ചിലർ പറഞ്ഞോളെ. അപ്പൊ ജാഗ്രത്തിലെ ബോധത്തെ നിഷേധിച്ച്, സ്വപ്നത്തിലെ ബോധത്തെ നിഷേധിച്ച്, ഈ രണ്ട് ബോധങ്ങളും ഇല്ലാത്ത സുപ്തിയിലെ ബോധമാണെന്ന് ചിലർ പറയാനുള്ള, ഇനി സുപ്തിക്കും അപ്പുറമുള്ള സമാധിയിലെ ബോധമാണെന്ന് പറയും, അതാണ് പ്രതിബോധം, അങ്ങനെ പോകുന്നു. മുമ്പ് പറഞ്ഞു എന്താണോ, നിങ്ങൾ എന്തിനെയാണോ നിഷേധിക്കുന്നത് അതിന്റെ ആത്മാവാണ്, അതിന്റെ സ്വരൂപമായിരിക്കുന്നതാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്ന ഈ പ്രതിബോധം ജാഗ്രതത്തിനും സ്വപ്നത്തിനും ഉള്ളതല്ല, സുഷുപ്തിയിലേതാണെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ തുര്യനെ കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞത്, ജാഗ്രതത്തിനും സ്വപ്നത്തിനും സുഷുപ്തിയിലും ഇല്ലാത്ത ഇനി വേറൊരവസ്ഥയിലുള്ള ഒന്നാണ് തുര്യൻ എന്നുള്ള ധാരണ പോലെയുള്ള അബദ്ധം ആണത്. സുഷുപ്തിയിലെ പ്രത്യേകത എന്താണ്? ഈ അറിവിന്റെ മാറ്റത്തെ അനുഭവിക്കാതെ അവിടെ അറിവ് നിലനിൽക്കുന്നു. അതുകൊണ്ട് അതിനൊരു വിശേഷതയുണ്ട്, മേന്മയുണ്ട്. എന്താണ് ഈ അറിവിന്റെ ഈ പരിണാമങ്ങൾ, മാറ്റങ്ങൾ, ഇതൊന്നും അവിടെയില്ല. അവിടെ നിവാത ദീപം പോലെ ചാഞ്ചല്യമില്ലാതെ അറിവ് പ്രകാശിക്കും. അതുകൊണ്ട് അതാണല്ലോ പ്രതിബോധം, മാറാത്ത ബോധം, മാറ്റമില്ലാത്ത ബോധം, യഥാസുപ്തസ്യ അതുപോലെ ഒന്നും, അതാണ് പ്രതിബോധം. സുഷുപ്തിയെ മനസ്സിലാക്കിയിട്ട് അതുപോലെ മനസ്സിലാകും. അതുപോലെ മാറാത്ത ബോധം, ഇവിടെ പറയുന്നത് എന്താണ്? മാറാത്ത ബോധം എന്ന് പറയുന്നത് ശരിയല്ലേ? അത് ഈ മാറുന്ന ബോധത്തിൽ ഇല്ലാത്ത ഒന്നല്ല, അത് തന്നെയാണ് ഈ മാറുന്ന ബോധത്തിന്റെ ആത്മാവ്, അത് തന്നെയാണ്. ഈ മാറുന്ന ബോധത്തെ പാടേ നിഷേധിച്ചിട്ട് ഒരു മാറാത്ത ബോധം, അത് ഈ മാറുന്ന ബോധത്തിലൊന്നും ഇല്ലാത്തത് എന്നല്ല ഇവിടെ പറയുന്നത്. മാറുന്ന ബോധം എവിടെയാണ് നിൽക്കുന്നത്? ആ മാറാത്ത ബോധത്തിൽ. ആ മാറാത്ത ബോധത്തെ എവിടെ കാണണം? അത് ഈ മാറുന്ന ബോധത്തിൽ തന്നെയുണ്ട്. അതെന്താണ്? ആ മാറുന്ന ബോധത്തിന്റെ ആത്മാവ്, പ്രത്യേക പ്രത്യേകാത്മാ. ആ ഒരു ആശയത്തെ ഗ്രഹിക്കാതെ ഇതിനെ വിട്ടിട്ട് ഈ മാറ്റങ്ങളെല്ലാം അവസാനിച്ചിരിക്കുന്ന സുഷുപ്തി പോലെ അങ്ങനെ ധരിക്കണ്ട എന്നാണ്. അതാണ് പ്രതിബോധ ശബ്ദേന നിർനിമിത്തോ ബോധ പ്രതിബോധ യഥാസുപ്തസ്യ ഇത്യർത്ഥം പരികൽപ്പയന്തി. ഇതിനെ ചിലർ സമാധിയുമായിട്ടും ബന്ധപ്പെടുത്തി വ്യാഖ്യാനിക്കുന്നുണ്ട്. സകൃത് വിജ്ഞാനം പ്രതിബോധയിത്യ അവരെ, അവരെന്താണ് പറയുന്നത്? സകൃത് വിജ്ഞാനം അഹം ബ്രഹ്മാസ്മി അഹം ബ്രഹ്മാസ്മി എന്ന് ധ്യാനിക്കുക. നിരന്തരമായ ധ്യാനം കൊണ്ട് സകൃത് വിജ്ഞാനം, അവിടെ ഒരു ജ്ഞാനം ഉണ്ടാകും. ഈ ജ്ഞാനാവർത്തിയുടെ ഫലമായി ഉണ്ടാകുന്ന ജ്ഞാനം, അതിന് സകൃത് വിജ്ഞാനം എന്ന് പറയുന്നു. പ്രതിബോധം, അതാണ് പ്രതിബോധം എന്നിവിടെ പറയുന്നതെന്ന് പറയുന്നു. എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ പ്രതിബോധം ഇപ്പോ ഇല്ല എന്ന് വരും. സമ്പ്രജ്ഞാത സമാധിയിലൂടെ, സമ്പ്രജ്ഞാത സമാധി അഹം ബ്രഹ്മാസ്മി എന്നുള്ളതിന്റെ ആവർത്തി, ആവർത്തിയിലൂടെ അസംപ്രജ്ഞാതാവസ്ഥയിൽ എത്തിച്ചേരുന്നു. അങ്ങനെയൊക്കെ കൽപ്പിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്ന എന്താണ്? ഇപ്പോ അതില്ല എന്ന് വരും. പ്രതിബോധം ഇപ്പോ ഇല്ല. ഇല്ലാത്തൊരു പ്രതിബോധത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നു. ഇനി ഉണ്ടാകുന്നവർ വിജ്ഞാനത്തെക്കുറിച്ചല്ല പ്രതിബോധം എന്ന് പറയുന്നു. സദാ നിലനിൽക്കുന്ന ഒന്നിന് എങ്ങനെ കുറച്ച് കാലം ഇല്ലാതിരിക്കാൻ പറ്റും? നിത്യമായിരിക്കുന്ന ഒന്നിന് എങ്ങനെയാണ് സമാധി വരെ ഇല്ലാതിരിക്കാൻ കഴിയുക? സമാധിയിൽ അങ്ങനെ ഒരു ജ്ഞാനം ഉണ്ടാകില്ലെന്നല്ല പറയുന്നു. സമാധിയിൽ അങ്ങനെ ഒരു ജ്ഞാനം ഉണ്ടാകാം, പലതരത്തിൽ സമാധി ഉണ്ടാകാം, പലതരത്തിൽ ജ്ഞാനങ്ങളുണ്ടാകാം. പക്ഷെ പ്രതിബോധം എന്ന് പറയുമ്പോൾ അത് സമാധിയിലുണ്ടാകുന്ന ജ്ഞാനത്തെ മാത്രം പറയുന്നതല്ല, അതിനെയും പറയാം. ആ സമാധിയിലുണ്ടാകുന്ന ജ്ഞാനത്തിന്റെ സ്വരൂപം ഇവിടെ ഈ സമയത്ത് ഈ ജീവൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ജ്ഞാനപ്രവാഹം, അതിന്റെ സ്വരൂപം അതാണ് പ്രതിബോധം എന്നാണ് പറയുന്നത്. അതിന് സകൃത് വിജ്ഞാനമൊന്നോ അസകൃത് വിജ്ഞാനമൊന്നോ, അതായത് ഈ അജ്ഞാനത്തെ എല്ലാം നശിപ്പിക്കുന്ന ഒരു ജ്ഞാനം എന്നോ, അല്ലെങ്കിൽ ഈ അജ്ഞാനാവസ്ഥയിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനന്തമായ ജ്ഞാനങ്ങളെന്നൊന്നും വേർതിരിക്കാൻ കഴിയത്തില്ല. അതെല്ലാത്തിന്റെയും സ്വരൂപമായിരിക്കുന്നു എന്ന് പറയുന്ന അപരോക്ഷ ജ്ഞാനം, ചരമജ്ഞാനം, അഖണ്ഡാകാര വൃത്തി എന്ന് പറയുന്ന ആ ജ്ഞാനത്തിന്റെയും ഈ ഖണ്ഡവൃത്തി, ഈ മാറുന്ന അറിവ്, എല്ലാത്തിനും അറിവായിരിക്കുന്നതാണ്, സംവേദന സ്വരൂപത്തിലിരിക്കുന്നതാണ്. അത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ പോയി ഉണ്ടാക്കിയെടുക്കുന്ന അറിവല്ല. അത് നമുക്ക് വേർതിരിക്കാൻ പോയി എന്താണ്? അജ്ഞാനിയിലിരിക്കുന്ന ജ്ഞാനം, ജ്ഞാനിയിലുണ്ടാകുന്ന ജ്ഞാനം, അങ്ങനെയൊന്ന് വേർതിരിക്കാൻ പോയി. അതാ പറഞ്ഞു, ആത്മാവിന് ജ്ഞാനമെന്നോ അജ്ഞാനമെന്നോ ജ്ഞാനിയെന്നോ അജ്ഞാനിയെന്നോ ഭേദമില്ല. എവിടെയെല്ലാം സംവേദനമുണ്ടോ അവിടെയെല്ലാം അതിന്റെ സ്വരൂപമായിരിക്കുന്നു, അവിടെയെല്ലാം അത് സത്തായിരിക്കുന്നു, അവിടെയെല്ലാം അത് ആനന്ദമായിരിക്കുന്നു. അതുകൊണ്ടാണ് അതിനെ നിത്യമെന്ന് പറയുന്നത്, അതുകൊണ്ടാണത് ഏകമെന്ന് പറയുന്നത്. ജ്ഞാനിയിൽ സകൃത് വിജ്ഞാനമായിട്ടും അജ്ഞാനിയിൽ അസകൃത് വിജ്ഞാനമായിരുന്നാൽ അതെങ്ങനെ ഏകമാകും? അങ്ങനെ സത്താകും. ഇത് ഏകവും സത്വമാണെന്ന് മുമ്പ് പറഞ്ഞു. അതുകൊണ്ട് പ്രതിബോധം എന്നുള്ളതിന് നിങ്ങൾ അലൗകികമായ സമാധിയിലുണ്ടാകുന്ന ജ്ഞാനം എന്നെല്ലാം വ്യാഖ്യാനിക്കുന്നുണ്ട്. അതൊന്നുമല്ല, സമാധിയിൽ ഞാൻ ഉണ്ടായിക്കൊള്ളട്ടെ, ആരെങ്കിലും സമാധിയിൽ അപരോക്ഷമായ ഒരു ജ്ഞാനം ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ജ്ഞാനത്തിനെല്ലാം നശിപ്പിക്കുന്ന ഒരു ജ്ഞാനം ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടായിക്കൊള്ളട്ടെ. പ്രതിബോധം എന്നുള്ളതുകൊണ്ട് അതിനെ മാത്രം വിളിക്കാൻ കഴിയില്ല. അത് എന്താണ്? സകൃത് വിജ്ഞാനം പ്രതിബോധയ്ക്കപരേ നിർനിമിത്ത സനിമിത്ത സകൃത്വാ അസകൃത്വാ പ്രതിബോധയേ വൈസ. നിന്റെ ജ്ഞാനത്തെ നിങ്ങൾ എങ്ങനെയൊക്കെ വിശേഷിപ്പിച്ചാലും നിർനിമിത്തമായ ജ്ഞാനം, അങ്ങനെ തന്നെ വിശേഷിപ്പിക്കും. ഒരു നിമിത്തമില്ലാതിരിക്കുന്ന ഞാൻ, ജാഗ്രത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും സമാധിയിലും സർവത്ര ഏക രൂപത്തിലിരിക്കുന്ന ജ്ഞാനം.